الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله صلى الله على سيدنا محمد وعلى اله واصحابه اجمعين ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اشهد ان لا اله الا الله واشهد ان محمد رسول الله أعوذ بالله السميع العليم من الشيطان الرجيم بلى من أوفى بعهده واتقى فإن الله يحب المتقين إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا أولئك لا خلاق لهم في الآخرة ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്ത് ദർസെ ഖുർആനിലെ വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമായ സൂറത്ത് ആലു ഇമ്രാനിലെ 76 വരെയുള്ള അല്ല 75 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. 76 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ. 75-ാമത്തെ ആയത്തില് അതേപോലെ 74-ലൊക്കെ അഹ്ലി കിതാബുകളെ അവലോകനം ചെയ്യുകയായിരുന്നു. അഹ്ലി കിതാബിൽ എല്ലാവരെയും ഖുർആൻ അടച്ചാക്ഷേപിക്കുന്നില്ല, അവരിൽ നല്ല മനുഷ്യരുണ്ട്. അവരുടെ കൂട്ടത്തില് അമാനത്തുകൾ പാലിക്കുന്നവരും വിശ്വാസ്യത വെച്ച് പുലർത്തുന്ന ആളുകളും ഒക്കെ ഉണ്ട്. വിശ്വാസ്യത വെച്ച് പുലർത്താത്ത ആളുകളുടെ കാഴ്ചപ്പാട്, അല്ലെ, അമാനത്തുകളെ പരിപാലിക്കാത്ത ആളുകളുടെ കാഴ്ചപ്പാട്, അതൊന്നും അല്ലാഹു തആല നാളെ അന്വേഷിക്കുകയില്ല എന്ന നടപടി. തങ്ങളുടെ ജാതിയോടും തങ്ങളുടെ മതവിഭാഗത്തോടും മാത്രമേ ബാധ്യതകളൊക്കെ നിർവഹിക്കേണ്ടതുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിലൊന്നും അത് വിഷയമല്ല എന്ന നിലപാടാണ്. പ്രത്യേകിച്ച് ഉമ്മിയകളോട്, വേദപരിജ്ഞാനമില്ലാത്ത അറേബ്യയിലെ പൊതുസമൂഹത്തിനോടൊന്നും അങ്ങനെ നീതിയും മര്യാദയും ഒന്നും പാലിക്കേണ്ടതില്ല. കാരണം ലൈസ അലൈന ഫിൽ ഉമ്മിയീന സബീൽ, ഉമ്മികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചോദ്യമൊന്നും ഞങ്ങളുടെ മേലുണ്ടാവില്ല. പലിശ വാങ്ങാവുന്നതാണ് അവരുടെ പക്കൽ. അവരോട് വേണമെങ്കിൽ ജഡ്ജിക്ക് അനീതി വരെ കാണിക്കാം എന്നൊക്കെയുള്ള നിലപാടാണ് അവരുടെ പുരോഹിതന്മാർ വരെ അവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അല്ലാഹു തആല അതൊന്നും നാളെ ഞങ്ങളോട് ചോദിക്കില്ല എന്ന ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. ആ വർത്തമാനത്തെ ഒരർത്ഥത്തിൽ നിഷേധിച്ചുകൊണ്ടാണ് അടുത്ത ആയത്ത് ആരംഭിക്കുന്നത്. ബലാമൻ ഔഫാ ബിഅഹ്ദിഹി വത്തഖ വഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ബല, അവിടെ ബല എന്ന് പറഞ്ഞാല് അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞ ഒരു സംഗതിയെ നിഷേധിക്കാനാണ്. ശരിക്കും ബല എന്ന് പറഞ്ഞാൽ അതേ എന്ന് അർത്ഥം, അതുകൊണ്ട് ആ പറഞ്ഞത് എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. അല്ലെങ്കിൽ പക്ഷേ, എന്നാൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ബല പ്രയോഗിക്കുക. മൻ ഔഫ, ആർ നിറവേറ്റിയോ, ബി അഹ്ദിഹി, തന്റെ കരാർ ഉടമ്പടി, വത്തഖ, സൂക്ഷ്മത കാണിക്കുകയും ചെയ്തുവോ, സൂക്ഷ്മത പാലിക്കുകയും ചെയ്തുവോ, ഫഇന്നല്ലാഹ, അപ്പോൾ എന്നാൽ നിശ്ചയമായും അല്ലാഹു, യുഹിബ്ബുൽ മുത്തഖീൻ, അവൻ സൂക്ഷ്മത പാലിക്കുന്നവരെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ബല, നേരത്തെ പറഞ്ഞതിനെ നിഷേധിച്ചുള്ള ഒരു വർത്തമാനമാണ് അല്ല. മൻ ഔഫാ ബി അഹ്ദിഹി, ആർ തന്റെ കരാർ പാലിക്കുന്നുവോ നിറവേറ്റുന്നുവോ, വത്തക്ക, സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവോ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടും. അപ്പൊ ഇവിടെ ആ നേരത്തെ പറഞ്ഞ നിലപാടിനെ തിരുത്തുകയാണ്. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നത് ജാതിയും മതവും നോക്കിയിട്ടൊന്നുമല്ല. യഹൂദന്മാര് യഹൂദന്മാരോട് മര്യാദ കാണിക്കുന്നുണ്ടോ എന്നതൊന്നുമല്ല. മൊത്തം ജീവിതത്തിൽ കരാറുകൾ പാലിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നത്. ഇവിടെ കരാറ് പാലിക്കുക, തന്റെ കരാറ് എന്ന് പറയുന്നത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹുമായി ഒരുപാട് കരാറുകൾ എടുത്ത ആളുകളാണ്. തുടക്കത്തിൽ തന്നെ അലസ്തു ബിറബ്ബിക്കും നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കരാറ്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന ആ കരാർ, അതെ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കരാറ് തുടങ്ങി ഒരുപാട് കരാറുകൾ എടുത്തിട്ടുണ്ട്. അഹ്ലുൽ കിതാബുകാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുക, അവരിലേക്ക് വരുന്ന പ്രവാചകനെ അംഗീകരിക്കുക, തീർന്നില്ല വരാനിരിക്കുന്ന പ്രവാചകനെയും അംഗീകരിക്കുക, ആ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ കരാറുകൾ എടുത്തിട്ടുണ്ട്. ആ കരാറൊക്കെ ആര് പാലിച്ച് നല്ല രീതിയിൽ വരുന്നുവോ അതുവഴി ആ കരാറുകൾ പാലിക്കുന്നതിനെയാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാനുള്ള ഒരു കരുത്താണ് തഖ്വയും. അങ്ങനെ ആര് വരുന്നുവോ അവരെയാണ് അള്ളാഹു ഇഷ്ടം. യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്നും നസാറാക്കളുടെ കൂട്ടത്തിൽ നിന്നും ഒക്കെ അത്തരം ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട് ആ വ്യവസ്ഥകൾക്ക് വിധേയമായി ആ കരാറുകൾ പാലിച്ചു വന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രശ്നമില്ല. നേരത്തെ പറഞ്ഞ ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. അവരാ കരാറുകളൊക്കെ പാലിച്ച് അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിച്ച് അള്ളാഹുവിന്റെ വ്യവസ്ഥകൾ ജീവിതത്തിൽ പാലിക്കാമെന്ന വ്യവസ്ഥ സ്വീകരിച്ചുകൊണ്ട് അവരെ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിപൂർവ്വം തിരിച്ചു വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഇഷ്ടപ്പെടുന്നു. അവരെ അള്ളാഹു അവരെയാണ് അള്ളാഹു യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നതും അവരാണ് സന്മാർഗത്തിൽ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ആയത്തില് ഇന്നല്ലദീന യസ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീല ഉലാഇക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറത്തി വലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി ولا يزكيهم ولهم عذاب أليم. ഇതിനോട് ചേർന്ന് തന്നെയാണ് അർത്ഥമായിട്ടുള്ളത്. ഇന്നല്ലദീന ഒരു കൂട്ടർ, യസ്തറൂന വാങ്ങുന്ന ഒരു കൂട്ടർ, വിലക്ക് വാങ്ങുന്ന കൂട്ടർ, ബിഅഹ്ദില്ലാഹി അള്ളാഹുവിനോടുള്ള കരാറിന് പകരം വാങ്ങുന്ന ആളുകൾ. ബി അവിടെ പകരം അതിനോട് ചേർന്ന് പറയുന്ന ഒരു വാക്ക് ബി അഹദില്ല, അള്ളാഹുവിനോടുള്ള കരാറിന് പകരം വാങ്ങുന്ന ഒരു കൂട്ടർ. കരാറ് മാത്രമല്ല വൈമാനിഹിം തങ്ങളുടെ സത്യങ്ങൾക്കും കരാറുകൾക്കും സത്യങ്ങൾക്കും പകരം എന്ത് വാങ്ങുന്നു? സമനം ഖലീല, തുച്ഛമായ വില. ഉലാഇക അക്കൂട്ടർ, ലാ ഖലാഖ അവർക്ക് ഓഹരിയില്ല, ലഹും ലാ ഖലാഖലഹും അവർക്ക് ഓഹരിയില്ല, എവിടെ? ഫിൽ ആഖിറത്തി പരലോകത്ത്. വലാ യുക്കല്ലിമുഹുമുല്ലാ അവരോട് അള്ളാഹു സംസാരിക്കുകയുമില്ല, വലാ യൻദുറു നോക്കുകയുമില്ല, ഇലൈഹിം അവരിലേക്ക് യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ, വലാ യുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല, ും അവർക്കുണ്ട് അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ. ഒന്നുകൂടി നോക്കാം, ഇന്നല്ലദീന യസ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം, അള്ളാഹുവിനോടുള്ള കരാറുകളും അതുപോലെ തങ്ങളുടെ ശപഥങ്ങൾക്കും കരാറിനും ശപഥങ്ങൾക്കും പകരം വിലക്ക് വാങ്ങിയ ആളുകൾ, എന്ത്? സമനം കലീല, തുച്ഛമായ വില. ഉലായിക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, അവർക്ക് പരലോകത്ത് യാതൊരു വിലവും ഇല്ല. വലാ യുക്കല്ലിമുഹുമുല്ലാ അല്ലാഹു തആല അവരോട് സംസാരിക്കുകയില്ല, വലാ യൻദുറു ഇലൈഹിം അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല, യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ, വലാ യുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല, വലഹും അവർക്കുണ്ട് അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ. വളരെ വിസ്തരിച്ച് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? അള്ളാഹുവിനോടുള്ള കരാറുകളും ശപഥങ്ങൾക്കും പകരം തുച്ഛമായ വില വാങ്ങിയ ആളുകൾ. അതായത് അള്ളാഹുവിനോടുള്ള കരാറ് പാലിക്കുന്നതിന് പകരം ഭൗതികമായ ചില താല്പര്യങ്ങൾ നേടിയെടുത്ത ആളുകൾ, അള്ളാഹുവിനോട് ഏറ്റെടുത്ത ചില ശബ്ദങ്ങൾക്ക് പകരം അതൊക്കെ മാറ്റി തങ്ങൾ ഭൗതികമായ ചില താല്പര്യങ്ങൾക്ക് തുച്ഛമായ വിലക്ക് അവയെ വാങ്ങിയ ആളുകൾ. ഇതാണ് ഇന്നല്ലദീന യസ്തറൂന ബിഅഹദില്ലാഹി വഅയ്മാനിഹിം സമനം കലീല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പകരം ഇവർ വാങ്ങുന്നത് തുച്ഛമായ വില. തുച്ഛമായ വില എന്ന് പറയാൻ കാരണം ഇവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് പരലോകമാണ്. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ് വളരെ ചെറുതാണ്, സമനും കലീലാണ്. പാരത്രികമായ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും അള്ളാഹുവിന്റെ പ്രതിഫലം അതേപോലെ ലഭിക്കാതിരിക്കുന്നതിനും കാരണമായി തീരുന്നത് ഈ സമനം കലീലാണ്, ഈ ഭൗതികമായ താല്പര്യങ്ങളാണ്. നമുക്കറിയാം ഒരുപാട് കരാറുകളും ഒരുപാട് ഉടമ്പടികളും ഒക്കെ എടുത്തിട്ടുണ്ട് അഹ്ലി കിതാബുകാരുടെ മുമ്പിൽ അള്ളാഹു എടുത്തിട്ടുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ ഈ സൂറത്തിൽ തന്നെ പറയുന്ന ഒരു ഇതുണ്ട്, വൈദ അഹദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു ഫനബദൂഹു വറാ അദ്ദൂരിഹിം വസ്തറൂ ബിഹി സമനം ഖലീല ഫബിഅസ മാ യസ്തറൂ. അള്ളാഹു സുബ്ഹാനഹു വതആല വേദക്കാരിൽ നിന്ന് കരാർ വാങ്ങിയ സന്ദർഭം എന്താണ്? ലതുബയ്യിനുന്നഹു അവരത് വിശദീകരിച്ചു കൊടുക്കാം, ലിന്നാസി ജനങ്ങൾക്ക്, ഈ ദീനിനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാമെന്നൊരു കരാർ. വലാ തക്തുമൂനഹു അതിനെ മറച്ചു വെക്കില്ല. പക്ഷെ ഇതാണ് കരാർ എടുത്തത്. പക്ഷെ അവർ ചെയ്തതോ ഫനബദൂഹു വറാ അദ്ദൂരി അവരെ പുറകിലേക്ക് അതിനെ വലിച്ചെറിഞ്ഞു. ഈ ഇസ്ലാമിനെ അവർക്ക് കിട്ടിയ ദീനിനെ ജനങ്ങൾക്ക് വിശദീകരിക്കാമെന്നും അതിനെ മറച്ചു വെക്കൂല എന്നും അള്ളാഹു അവരിൽ നിന്ന് കരാർ ഏറ്റെടുത്തതാ. പക്ഷേ ഫനബദൂഹു വറാ അദ്ദൂരി അവരതിനെ പുറകോട്ട് വലിച്ചെറിഞ്ഞു. വസ്തറൂ ബിഹി സമനം കലീല എന്നിട്ട് തുച്ഛമായ വിലക്കൽ വാങ്ങുകയും ചെയ്തു. ഇസ്ലാമിനെ വിറ്റിട്ട് പകരം തുച്ഛമായ വിലയാണ് അവർ വാങ്ങിയത്. ഇപ്പൊ വിസമായ സ്ഥലം എത്ര മോശമായ ഒരു കച്ചവടം, ഇടപാട് എന്നാണ് ഖുർആൻ അവിടെ വിശദീകരിച്ചത്. അപ്പൊ അള്ളാഹുവിനോട്ട് ഏറ്റെടുത്ത കരാറുകളെ അവർ പാലിക്കുന്നില്ല. കാരണം ഈ കരാറ് പാലിക്കാതിരിക്കുക വഴി ഭൗതികമായ ചില നേട്ടങ്ങളാണ് ഇവർ നേടിയെടുക്കുന്നത്. തങ്ങളുടെ പൗരോഹിത്യത്തെ നിലനിർത്താനും പൗരോഹിത്യത്തിലൂടെ തങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഭൗതിക സംവിധാനങ്ങളെ നിലനിർത്തുന്നതിനും വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങളെ തൃണവൽക്കരിക്കുകയാണ് അവർ ചെയ്യുന്നത്, വിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അള്ളാഹ് ഇസ്ലാം കൊണ്ട് കളയാണ്, ഭൗതികമായ നേട്ടമാണ് അവരുന്നത്. ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം പറയാം. ചില തഫ്സീറുകളിൽ ഉദ്ധരിച്ചത് കഅബ് ബിൻ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ജൂത പ്രമുഖനുണ്ടായിരുന്നു, പ്രമാണിയാണ്, ഒരു വർത്തക പ്രമാണിയായ മനുഷ്യൻ. അന്ന് ചെറിയ ക്ഷാമകാലവും പട്ടിണിക്കാലം ഒക്കെ ഉണ്ടായ ഒരു സന്ദർഭത്തിൽ കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് തരില്ല, നിങ്ങൾക്ക് തരാൻ പാടില്ലാതായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ മുഹമ്മദിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, എങ്കിലത് എനിക്ക് നൽകാൻ പാടില്ലാത്തതാകുന്നു, കാരണം അദ്ദേഹം ശരിയായ ഘടനയിലല്ല. അപ്പൊ ഇവർക്കാണെങ്കിൽ ഭക്ഷണവും വസ്ത്രവും കിട്ടണം. അപ്പൊ ഇവര് പറഞ്ഞു, എന്നാ ഞങ്ങള് അദ്ദേഹത്തെ സംശയിക്കാവുന്ന വല്ല പഴുതുമുണ്ടോ, നബിയെ സംശയിക്കാവുന്ന വല്ല പഴുതുമുണ്ടോ എന്ന് ഞങ്ങൾ കണ്ടെത്തട്ടെ. അങ്ങനെ അവര് പോയിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദിൽ അവിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്ഷണവും വസ്ത്രമൊക്കെ അവർ വാങ്ങി. അങ്ങനെ ഭക്ഷണത്തിന് സത്യവിശ്വാസത്തെക്കാൾ അവർ മുൻഗണന നൽകി. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ. കാരണം തങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ അള്ളാഹുമായി ഏറ്റെടുത്ത കരാറുകളും ഇസ്ലാമിനെ നിലനിർത്താമെന്ന അടിസ്ഥാനങ്ങളും അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നിലവിലെ മുസ്ലിം സമൂഹത്തിൽ അത് കാണാൻ കഴിയും. നമ്മളെ പുരോ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ ചില ബാധ്യതകൾ അവർ നിർവഹിക്കാതെ കേവലം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് പകരം ഇസ്ലാമിന്റെ പല അടിസ്ഥാനങ്ങളും അവതരിപ്പിക്കാതെ തങ്ങളുടേതായ ചില താല്പര്യങ്ങളിൽ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ഇതുപോലെ അങ്ങോട്ട് പൂർണ്ണമായി പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ ശിർക്കുകളെയും വിദ്വാത്തുകളെയും എതിർക്കാതിരിക്കുക, ഇസ്ലാം മുസ്ലിം സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന തിന്മകളെ ദൂഷ്യങ്ങളെ ഇല്ലാതെ എതിർക്കാതിരിക്കുക, എന്നിട്ട് മുസ്ലിം സമൂഹത്തെ കേവലം ചില ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുക. വളരെ വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിനു വേണ്ടിയാ ചിലപ്പോ ഇപ്പൊ പലിശ നാട്ടിലെ പ്രമുഖനായ ഒരാള് മുസ്ലിം പലിശയുമായി ബന്ധമുണ്ടെങ്കിൽ പിന്നെ ഉസ്താദ് പലിശയെ കുറിച്ച് പറയില്ല, കാരണം അയാൾ അതൃപ്തി പഠിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ സ്ത്രീധനം, ഏതൊരു ഇസ്ലാമിക പണ്ഡിതനും വളരെ കൃത്യമായി അറിയുന്നതാണ് സ്ത്രീധനം ഇസ്ലാമികമായി ശരിയല്ല എന്ന്. പക്ഷെ പല പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് മിണ്ടൂല, കാരണം പല പള്ളി കമ്മിറ്റിക്കാർ പോലും സ്ത്രീധനത്തിന്റെ നിശ്ചിത വിഹിതം ശതമാനം പള്ളിക്ക് വരുമാനമാക്കി നിശ്ചയിച്ച പള്ളിക്കാരുണ്ട്. അതായത് 100 ഭവനാണ് സ്ത്രീധനം കൊടുക്കണമെങ്കിൽ 1/2 ഭവൻ പള്ളിക്ക്. അപ്പൊ എന്തായാലും അർത്ഥം സ്ത്രീധനം കൊടുക്കുന്നത് ഹലാലാക്കി അംഗീകരിക്കലാണ്. മാത്രമല്ല അങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നതിനെ എതിർത്തുകൊണ്ട് ഒരു ഒരു സദസ്സിനോടോ ഒരു സമൂഹത്തോടോ ഒരു ഉസ്താദിന് പറയാൻ ധൈര്യമില്ല. കാരണം അത് കൊടുക്കുകയും അത് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ആ സമൂഹത്തിലെ പ്രമുഖനായ ആളായിരിക്കും, മുതലാളിയായിരിക്കും. അദ്ദേഹത്തിന്റെ അതൃപ്തി വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതേപോലെ പലതും പല പല കാര്യങ്ങളും മുസ്ലിം ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ മൗലികമായ അവതരണം ഇപ്പൊ ഖുർആനിന് എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നില്ല? ഖുർആനിന്റെ സന്ദേശം അവരെന്തുകൊണ്ട് അവതരിപ്പിക്കുന്നില്ല? ഇപ്പൊ മദ്യത്തിനെതിരെ പോലും നമ്മുടെ സമൂഹത്തിൽ വേണ്ട പോലെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. വെറുതെ കുറെ സംഘടനകളൊക്കെ പറയുന്നതല്ലാതെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ചില ഗൗരവപൂർവ്വമുള്ള നിലപാടുകൾ എടുത്തിരുന്നെങ്കിലോ ഈ സമൂഹത്തെ സംസ്കരിക്കുന്നതിന്, നമ്മുടെ സ്ത്രീകൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്നതിന്റെ വാശി പിടിക്കണമെങ്കിലോ, അതേസമയം അത്ര പ്രാധാന്യമില്ലാത്ത പല വിഷയങ്ങളിലും വാശി പിടിക്കാറുണ്ട് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണെങ്കിൽ. അപ്പൊ ഇവിടെ പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞാൽ അള്ളാഹുമായി ഏറ്റെടുത്ത കരാറുകളെ ഭൗതികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന എന്താ, ഇവർക്ക് ഭൗതികമായ നഷ്ടമാണ് വരുന്നത്. അതിനെക്കുറിച്ചാണ് ഭൗതികമായ ചില ലാഭം കിട്ടുന്നത് വഴി പാരിത്രിക നഷ്ടമാണ് വരുന്നത്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞ അങ്ങനെയുള്ള ആളുകൾക്ക് ലാഹലാക്കലും ഫിലാഹലും, അവർക്ക് പരലോകത്ത് ഒരു വിഹിതം ഉണ്ടാവും. കാരണം ഇവരൊക്കെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളാണ്. ജൂത പുരോഹിതന്മാർ ക്രിസ്ത്യാന പുരോഹിതൊക്കെ ആണല്ലോ, അവരൊക്കെ മതപരമായ കാര്യമാണ്. പക്ഷെ ഇവർ പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാ. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുമായി ഏറ്റെടുത്ത കരാറുകളെ നിർലജ്ജം ലംഘിക്കുന്ന ഈ ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പക്കൽ ഒന്നും ഉണ്ടാവില്ല എന്നാണ്, ഒരു വിഹിതം ഉണ്ടാവില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ അടുക്കലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ സാധാരണ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു പരലോകത്തെ നമ്മൾ സ്വീകരിക്കും. അയിനൽ മുത്തഹാഖുന ഫില്ല, എവിടെ എന്റെ ദീനിന്റെ മാർഗത്തിലെ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വാസികളെ സ്വീകരിക്കുകയാണ് ചെയ്യാം. സലാം കൗലം മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ റബ്ബിൽ എന്നുള്ള അഭിവാദനവും ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മൾ പരലോകത്തേക്ക് ചെല്ലുക. കാരണം അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തണം, അവിടെ സ്വീകരണമാണ് നമുക്ക്. സത്യവിശ്വാസികൾ അള്ളാഹു സ്വീകരിക്കുകയാണ്, അള്ളാഹു നിന്നുള്ള കാരുണ്യത്തിന്റെ സലാം നമുക്ക് അവിടെ കിട്ടുകയാണ്. പക്ഷെ ഇവിടെ സ്വന്തം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുമായി ഏറ്റെടുത്ത കരാറുകളെ ലംഘിക്കുകയും അതിനെ നിർലജ്ജം തള്ളിക്കളയുകയും ചെയ്ത ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് വലാ യുകല്ലിമുഹുമുല്ലാ, അല്ലാഹു അവരോട് മിണ്ടൂല. മിണ്ടൂല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പലച്ചോ പരിഗണിക്കില്ല. നമ്മൾ സാധാരണ പറഞ്ഞാൽ എന്നോട് ഞാൻ മിണ്ടൂല എന്ന പിണക്കുണ്ട് എന്നുള്ള അർത്ഥത്തിലെ അള്ളാഹു അവരുമായി മിണ്ടാതിരിക്കുകയാണ് ചെയ്യുക. വലാ യന്ദുറു ഇലൈഹിം യൗമൽ ഖിയാമ, അവരിലേക്ക് നോക്കുന്നില്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കില്ല, അവർക്ക് അതിൻ്റെതായ ഒരു പരിഭാവനത്വം കൊടുക്കില്ല. വലഹും അദാബുൻ അലീം, അവർക്കാണ് വേദനാജനകമായ ശിക്ഷ, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്. കാരണം അള്ളാഹിന്റെ ദീനെ അള്ളാഹുമായി കരാറേറ്റെടുത്തിട്ട് അതിനങ്ങ് തള്ളിക്കളയുക. നമ്മളൊക്കെ മുസ്ലിം സമൂഹമൊക്കെ ഓരോ കരാറേറ്റെടുത്തിട്ടില്ലേ ഈ ദീനിന് അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ? ആ കരാറുകളൊക്കെ ലംഘിക്കുക, അതിനൊന്നും വില കൊടുക്കാതിരിക്കുക. നമ്മുടെ അങ്ങനെ ഇസ്ലാമിലേക്കൊക്കെ ക്ഷണിച്ചാൽ ഞാനൊരു മത മൗലികവാദി ആകുമോ, ഞാനൊരു ഇസ്ലാമിസ്റ്റ് ആകുമോ? ഒന്നും വേണ്ട, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത ഇസ്ലാം മതി എന്നൊക്കെ വെച്ചു പോയി അള്ളാഹുവിന്റെ ദീനിനെ വേണ്ട പരിഗണന കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവർക്കൊന്നും കിട്ടൂല. കാരണം അവർക്ക് തങ്ങളുടെ ഭൗതികവും തങ്ങളുടെ ഇമേജിന് എന്തെങ്കിലും പോട്ടം പറ്റും. സമനം കലീലെന്ന് വേണ്ട, പൈസ കിട്ടാന്നുള്ളതല്ല സമനം കലീല എന്ന് പറഞ്ഞാൽ. തന്റെ ഭൗതിക ലോകത്തെ ചെറിയ താല്പര്യങ്ങൾ, തന്റെ സ്റ്റാറ്റസിനൊന്നും ഇപ്പൊ ഞാനൊരു ഇസ്ലാമൊക്കെ ആയിട്ട് പറയാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വിചാരിക്കുക ഞാനെന്തോ ഇസ്ലാമിസ്റ്റാന്ന് വിചാരിക്കൂലേ? എന്നൊക്കെയുള്ള ഭൗതികമായ താല്പര്യങ്ങൾ വെച്ച് പുലർത്തിയാൽ പോലും അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, അവർക്കും പരലോകത്ത് ഒരു വിരുദ്ധം ഉണ്ടാവില്ല. വലാ യുക്കല്ലിമുഹുമുല്ലാഹ്, അവരോട് സംസാരിക്കൂല. വലാ യന്ദുറു ഇലൈഹി യൗമൽ ഖിയാമ, ഖിയാമത്തുള്ള അവരിലേക്ക് നോക്കൂല. വലാ യുസക്കീഹിം, അവരെ പരിഭാവനത്വം നൽകി അംഗീകരിക്കൂല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയായിരിക്കും എന്നാണ് അവരെ സംബന്ധിച്ച് ശകലം തീരുമാനം. ഇവിടെ അഹ്ലി കിതാബുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളിലേക്ക് ചേർത്ത് ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആ വിഷയങ്ങളെ അങ്ങനെ തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഇനി അടുത്ത ആയത്തില് അള്ളാഹുമായുള്ള ഈ അഖില കിതാബുകാർ തന്നെ അവര് വേദഗ്രന്ഥത്തിൽ കാണിക്കുന്ന ചില നിലപാടുകളെ, അവര് അതിൽ കാണിക്കുന്ന ചില കള്ളത്തരങ്ങളെ, ചില സമീപനങ്ങളെ കുറിച്ചുള്ള പറച്ചിലാണ് അടുത്ത ആയത്തിൽ പറയുന്നത്.
لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون وإن منكم നിശ്ചയമായും അവരിലുണ്ട്, ഈ വേദക്കാരിലുണ്ട്, ലഫരീഖൻ, ഒരു കക്ഷി, ഒരു വിഭാഗം, യൽവൂന, അവരിങ്ങനെ വളച്ചൊടിക്കുന്നു, ചുരുട്ടുന്നു, തിരിക്കുന്നു, അൽസിനത്തഹും, അവരുടെ നാവുകളെ, ഇസാത്യം അൽസിന, അവരുടെ നാവുകളെ, ബിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ, വേദഗ്രന്ഥത്തെ സംബന്ധിച്ച്, ലിതഹ്സബുഹു, നിങ്ങൾ അതിനെ വിചാരിക്കാൻ വേണ്ടി, നിങ്ങൾ അതിനെ ഗണിക്കുന്നതിനു വേണ്ടി, മിനൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിലുള്ളതാണെന്ന് ഗണിക്കുന്നതിനു വേണ്ടി, വമാഹുവ മിനൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിലുള്ളതല്ലതാണ്, വയക്കൂലൂന, അവർ പറയുകയും ചെയ്യും, ഹുവമിൻ എന്തില്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നവർ പറയും, വമാഹുവമിൻ എന്തില്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല, വയക്കൂലൂന, അവർ പറയുകയും ചെയ്യും, അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ, അൽ കദിബ, വ്യാജം, കള്ളം, വഹും യവലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട്. ഒന്നുകൂടി പറയാം, ഇന്ന മിൻഹും, അവരിലുണ്ട്, ഈ വേദക്കാരിലുണ്ട്, ലഫരീഖുൻ, ഒരു കക്ഷി, ഒരു കക്ഷി തന്നെ എന്ന് ഉറപ്പിച്ച് പറയാം, ലഫരീഖൻ, ഒരു കക്ഷിയുണ്ട്, അവരിൽ ഒരു കക്ഷിയുണ്ട്, യൽവൂന അൽസിനത്തഹും, യൽവൂന, അവരതിനെ അവരുടെ ഇങ്ങനെ വളക്ക, ചുഴി ചുഴറ്റ എന്നൊക്കെ പറയില്ലേ, അൽസിനത്തഹും, അവരുടെ നാക്കുകൾ ഇങ്ങനെ ചുഴറ്റും, ബിൽ കിതാബ്, വേദഗ്രന്ഥത്തെ, ഗ്രന്ഥത്തില്, വേദഗ്രന്ഥത്തിന്റെ സൂക്തങ്ങൾ ഇങ്ങനെ ഓതുമ്പോൾ നാക്കൊന്ന് ചുഴറ്റി തിരിച്ച് മറിച്ച് കളിക്കും, എന്നിട്ട് അതിന്റെ ആശയത്തെ ഒന്നും മാറ്റി കളിക്കും, അങ്ങനെയുള്ള ഒരു വിഭാഗം. എന്തിനു വേണ്ടി, ലിതഹ്സബൂഹു മിനൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിൽ ഉള്ളതാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, നീ വിചാരിക്കുന്നതിനു വേണ്ടി, വമാഹു മിനൽ കിതാബ്, അത് വേദഗ്രന്ഥത്തിലുള്ളതല്ല, വയക്കൂലൂന, അവർ പറയുന്നു, ഹുവമിൻ എന്തില്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവർ പറയുന്നു, വമാഹുവമിൻ എന്തില്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല, വയക്കൂലൂന, അവർ പറയുന്നു, അലല്ലാഹിൽ കദീബ, അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുക, വ്യാജം പറയുക, വഹും യഅലമൂൻ, അവരറിഞ്ഞുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിന്റെ മേൽ വ്യാജം പറയുകയാണ്. ഇപ്പൊ എന്താണ് പറഞ്ഞു പറഞ്ഞാല്, നമ്മൾ മുമ്പ് പലതവണ സൂചിപ്പിച്ച അൽബക്ര സൂറത്തിൽ തന്നെ പഠിച്ച ഒരു ആശയത്തിന്റെ മറ്റൊരു വിശദീകരണമാണ്. വേദഗ്രന്ഥത്തെ, അതില് നമുക്കറിയാലോ, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥമാണ്, എത്ര തിരുത്തുന്നതിന് ഒരു കണക്കൊക്കെ വേണ്ടേ. അപ്പൊ ഇവര് വേദഗ്രന്ഥത്തിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുണ്ട്, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചൊക്കെ വേദഗ്രന്ഥത്തിലുണ്ടാവും. പക്ഷെ ഈ പുരോഹിതന്മാരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല്, ചെറിയ ചെറിയ തിരിക്കലുകൾ, വളക്കലുകൾ, ചില ഒന്നിങ്ങനെ വളച്ചൊടിക്കൽ, അല്ലെ, ആശയത്തെ ഒന്ന് തെറ്റിപ്പിക്കൽ, ഇങ്ങനെ തെറ്റിച്ചിട്ട് അത് വേദഗ്രന്ഥം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് പറയും, ഇത് വേദഗ്രന്ഥത്തിൽ നിന്നുള്ളതാണെന്ന് പറയും. സത്യത്തിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല, അവര് കൂട്ടിച്ചേർത്ത് എഴുതി ഉണ്ടാക്കിയതാണ്, അവര് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ചേർത്ത് എഴുതി ഉണ്ടാക്കിയതാണ്, യഥാർത്ഥത്തിൽ അവർ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അവിടെ നമുക്കറിയാപ്പോ വേദഗ്രന്ഥങ്ങൾ തന്നെ എടുത്താലേ നമുക്ക് കാണാം. അവിടെ ബൈബിൾ ഉദാഹരണം, ബൈബിള് യഥാർത്ഥത്തിൽ ഇഞ്ചീൽ എന്ന് പറയുന്ന ബൈബിള് യഥാർത്ഥത്തിൽ ഒരൊറ്റ ഇഞ്ചീലല്ല ലോകത്ത്. ബൈബിളിൽ തന്നെ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ അവരെന്നെ അതിന്റെ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാല് തരത്തിൽ തന്നെ അതില്ല. അതന്നെ അതിന്റെ അടിസ്ഥാനം ഒന്നല്ലത് ഒരൊറ്റ സ്രോതസ്സിൽ നിന്നല്ല എന്നത് വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ, എനിക്ക് അറിയുന്ന നമ്മളൊരു വലിയൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ, അകാലത്തിൽ മരിച്ചുപോയ സിദ്ദീഖ് സാഹിബ് എന്ന് പറഞ്ഞിട്ട് കൊക്കൂരുള്ളൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ബൈബിള് നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു, നന്നായിട്ട് ബൈബിളുകളെ ശരിക്കും പഠിച്ച ആളാണ്. അദ്ദേഹം പറയാറുള്ള, അദ്ദേഹം മരമനകളിലൊക്കെ പോയി പുരോഹിതന്മാരൊക്കെ സംസാരിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു, നന്നായി ദാവത്ത് നിർവഹിച്ചിരുന്ന. അപ്പൊ അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിന്റെ പക്കൽ ഏകദേശം 48 തരം ബൈബിൾ ഉണ്ട് എന്നാ പറയുന്നത്. 48 തരം ബൈബിൾ, ഓരോ ബൈബിളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. നമുക്ക് അറിയാതെ വിശുദ്ധ ഖുർആൻ എന്തൊക്കെയാണെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ എത്ര ഭിന്നാഭിപ്രായങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ ഖുർആനെ ഉള്ളൂ. ഖുർആനെ സംബന്ധിച്ച് ഒരു രണ്ടഭിപ്രായം, ഒരായത്തായി ചേർക്കാണ്ടെന്നോ ഒരായത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെന്നോ പറയുന്ന ഒരു അഭിപ്രായം പോലും, ഇസ്ലാമിന്റെ മൗലിക വിഷയങ്ങളിൽ പോലും തർക്കിച്ചു നിന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമില്ല. കാരണം അങ്ങനെ ഖുർആനെ തിരുത്താനും കഴിയില്ല. അപ്പൊ ഞാൻ നാല് കഴിഞ്ഞ ക്ലാസ് ചോദിച്ച പോലെ യഹൂദന്മാരോ ജൂതന്മാരൊക്കെ ഒരുപാട് ശ്രമം ഖുർആനെ തിരുത്താൻ വേണ്ടി അവർ നടത്തിയിട്ടും സാധിച്ചിട്ടില്ല. കാരണം ഇന്നാ ലഹു നസ്സലന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് അള്ളാഹുവാണ്, അള്ളാഹു തആല അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം അതില്ല. പക്ഷേ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ അവരെ പുരോഹിതന്മാർ ചെയ്യുന്ന പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഈ വാചകങ്ങളിൽ തന്നെ ചെറിയ ചുഴറ്റുകളും ഒരിക്കലുകളൊക്കെ അവർ നടത്തും. അങ്ങനെയാണ് നമ്മൾ മുമ്പ് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇപ്പൊ സൂറത്ത് ബക്കറല്ലാഫിരീന ആദാബിന് അലീം, അവിടെ പഠിച്ചല്ലോ, നിങ്ങള് റായിന എന്ന് പറയരുത്, പകരം ഉള്ളുർന്ന എന്ന് പറഞ്ഞോളി. എന്ന് പറഞ്ഞെന്താ, ഹിബ്രൂ ഭാഷയിലെ റായിന എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് വന്ന് റായിന എന്ന് പറയാം. എന്റെ ഉദ്ദേശം എന്താ, അവര് ഈ അക്ഷരത്തിൽ ഒരു ദ്വയാർത്ഥം വെച്ച് പുലർത്തലേ എന്ന് പറഞ്ഞാൽ ഈ ബദിരനാകട്ടെ, അല്ലെങ്കിൽ അറബി ഭാഷയിലാണെങ്കിൽ ഒരു പരുഷ സ്വഭാവിയാണ്, ഈ ദ്വയാർത്ഥമുള്ള പദമാണ് അവർ പ്രയോഗിക്കുക. അതേപോലെ തന്നെ ഇത് വിശുദ്ധ ഖുർആൻ ഇവരെ കുറിച്ച് പറയുന്നുണ്ട്, വൈലുൽ ലില്ലദീന യക്തുബൂന അൽകിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയസ്തറൂ ബിഹി സമനം ഖലീല വൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. ഇത് ഖുർആൻ പറയുന്നു, നമ്മൾ പഠിച്ചാണ്. വൈലുൽ ലില്ലദീന യക്തുബൂന അൽകിതാബ ബിഐദീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ട് വേദഗ്രന്ഥം എഴുതിണ്ടാക്കിയ ആളുകൾക്ക് നാശം. കാരണം അവരതാ ചെയ്തത്, ആ വേദഗ്രന്ഥത്തിൽ സ്വന്തം വചനങ്ങൾ എഴുതി ചേർക്കുകയാണ് ചെയ്തത്. സുമ്മ യഖൂലൂന, എന്നിട്ട് അവർ പറയുകയും ചെയ്തു, ഹാദാമിൻ എന്തില്ല, ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. എന്തിനു വേണ്ടി അത് ഈ താല്പര്യം, എന്തിനു വേണ്ടിയാ ഈ പഠിച്ച് പരി ചെയ്തത്, യസ്തറു ബിഹി സമനം കലീല, തുച്ഛമായ വിലക്കതിനെ വാങ്ങാൻ വേണ്ടി, തുച്ഛമായ വിലക്കതിനെ ആ തുച്ഛമായ വില വാങ്ങുന്നതിന് വേണ്ടി, തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടി തങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തിരുത്തൽ നടത്തിയത്. പുവൈലുല്ലഹും മിമ്മാ കതബത്തായി ജീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതിണ്ടാക്കിയ ആളുകൾക്ക് നാശം. പുവൈലുല്ലഹും മിമ്മാ അവർ സമ്പാദിച്ച് അവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ വിശദീകരിക്കുന്നു. ഇതേ വിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലത്തും മിനല്ലദീന ഹാദു, യഹൂദന്മാരിലുണ്ട്, യുഹദ്ദിഫൂനൽ കലിമ അൻ മവാദിഹി, ഓരോ പദവും അതിന്റെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ തെറ്റിക്കുന്ന ആളുകൾ. ഇപ്പൊ നമുക്ക് മലയാളത്തിൽ തന്നെ ഓരോ പദങ്ങളൊന്നും നിന്നുകൊണ്ട് തെറ്റിച്ചാല് പല അർത്ഥ വ്യത്യാസം വരുമല്ലോ. ഒരക്ഷരത്തിന് വേറൊരു പദത്തിന്റെ ഒരു ചെറിയ ചെരുവ് വന്നാൽ മാറ്റം വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവർ ചെയ്തൊരു പണി ഞാൻ പറഞ്ഞുതരാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മാൽ നബി അലൈഹി സ്വലാമിനെ ബലി കൊടുക്കാൻ സന്നദ്ധമായ മറുവ എന്ന് പറയുന്ന ജബലു മറുവ, മറുവ മല, സഫാ മറുവയുടെ മറുവയെ കുറിച്ച് പറയുന്നു. ആ മറുവയുടെ അവിടെ വരെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് മറുവ എന്നതിന് പകരം മറിയ എന്നാക്കി കളഞ്ഞു, മരിയ മരിയ എന്നൊക്കെ മാറ്റി. അപ്പൊ ഈ മറുവ, ഈ മറിയ മരിയ മരിയാഹ് എന്നൊക്കെ പറയുന്നത് പലസ്തീനിലെ ഏതോ ഒരു കുന്നാണ്. ഈ ഇങ്ങനെ ഒരു കുന്നാക്കി അത് മാറ്റി. എന്താ അതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലി കൊടുക്കാൻ സന്നദ്ധമായത് ഇസ്മായിലിനെ അല്ല ഇസ്ഹാക്കിനെയാണ്, തങ്ങളുടെ പ്രപിതാവായ പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പിതാവായ ഇസ്ഹാക്കിനെയാണ് എന്ന് പറഞ്ഞാൽ, അവിടെ ഇബ്രാഹിം നബിയെ തങ്ങളിലേക്ക് ചേർക്കാൻ വേണ്ടി മാത്രം ഇസ്മായിലി വിഭാഗത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്ത ഒരു കൃത്രിമമാണ്. ഒരു ചെറിയ മാറ്റിയ വ്യക്തിയുള്ളൂ, വാ മാറ്റി യാക്കി, എന്നിട്ടോ മല മാറ്റി വേറെ പലസ്തീനിലെ ഒരു കുന്നാക്കി മാറ്റി, അതുവഴി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ബലി കൊടുക്കുക എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റിയിട്ട് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ ബലി കൊടുക്കുക എന്നിടത്തേക്ക് മാറ്റി. ഇത് ഒരു ഒരു ഇതുപോലെ ഒരുപാട് സംഗതികൾ ഇവർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവർ അള്ളാഹ് അത് അള്ളാഹുവിൽ നിന്നുള്ള ഇവർ സ്വയം ചേർത്തു. അപ്പൊ ഇവിടെ ഒരുപാട് അതിൽ പല പല കുട്ടിച്ചേർത്തു. അപ്പൊ നമ്മള് മുസ്ലിം സമൂഹത്തിൽ തന്നെ നമുക്കറിയാം, ഇങ്ങനെയൊക്കെ അള്ളാഹു തആല ഖുർആനെ സംരക്ഷിച്ചിട്ട് പോലും അതിന്റെ അർത്ഥത്തിലും ആശയത്തിലും വ്യതിചലനങ്ങൾ വരുത്താൻ ശ്രമിച്ചു. ഓരോ ആയത്തും ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും പറഞ്ഞോ അതിന്റെ അതിന്റെ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചു, ആയാത്തുകളെ മറച്ചു വെക്കാൻ ശ്രമിച്ചു. പുരോഹിതന്മാരെ നമ്മളെ തന്നെ സമുദായത്തിൽ തന്നെ പുരോഹിതം വയ്യാക്കനസ്ഥയിൽ നിന്നുള്ളതിനിപ്പോ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ളതിന് നിന്നിൽ നിന്ന് മാത്രം ഞങ്ങൾ ഗുണം പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ അർത്ഥം പറഞ്ഞ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്തിഹാസയെ സ്ഥാപിക്കാൻ വേണ്ടി, അത്താക്കുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് സ്ഥാപിക്കാൻ വേണ്ടി അർത്ഥത്തിൽ മാറ്റം വരുത്തിയ ആളുകളെ നമുക്കറിയാം. തങ്ങളുടെ താല്പര്യങ്ങൾ ഇപ്പൊ ഖുർആനിലെ പല സംഗതികളെയും ഉളച്ചൊടിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ചെയ്യുന്നത് മഹാ അപരാധമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത് ഇത് അള്ളാഹുവില്ലെന്നുള്ളതാണെന്ന് പറഞ്ഞവര് അള്ളാഹുവിന്റെ മേലിൽ കള്ളം കെച്ചു കള്ളം വെച്ചു പുലർത്തുകയാണ്, കള്ളം കെട്ടിച്ചമക്കുകയാണ്. ശരിക്ക് അള്ള പറയാത്തൊരു കാര്യം അള്ള പറഞ്ഞു എന്ന് കള്ളം കെട്ടിച്ചമക്കുക എന്നാണ് ഗുരുതരമായ തെറ്റല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് പോലും നമ്മൾ പഠിച്ചെന്താണ്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് നബിയിൽ നബി പറയാത്തൊരു കാര്യം നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കുറ്റാണ്. മൻ കദിബ അലയ്യ,
എന്ന് പറയുന്നു. എന്റെ മേലിൽ ഒരാൾ കള്ളം വെച്ചാൽ അവന് നരകത്തിൽ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ എന്ന് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നബി പറയാത്തൊരു കാര്യം നബിയുടെ പേരിൽ കെട്ടിവെച്ചാൽ അയാൾക്ക് നരകത്തിൽ ഇരിപ്പിടമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹദീസിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ മേലിൽ കള്ളം കെട്ടി ചമക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ തങ്ങളുടേതായ കാര്യങ്ങൾ ചേർക്കാം. അങ്ങനെ ചേർത്തിട്ടല്ലേ ഇവര് ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാക്കി മാറ്റിയത്? അങ്ങനെ ചേർത്തിട്ടല്ലേ ഇവര് ഉസൈർ അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ പുത്രനാക്കി മാറ്റിയത്? അങ്ങനെ ചേർത്തിട്ടല്ലേ ഇവര് പലതരം ശിർക്കുകളും വിദ്വാത്തുകളും ചേർത്തത്? അങ്ങനെ ചേർത്തിട്ടല്ലേ ഇവര് പൗരോഹിത്യത്തിന് പൗരോഹിത്യം സൃഷ്ടിച്ച പലതും ഉണ്ടാക്കിയത്? നമ്മൾ കൽപ്പിച്ചിട്ടില്ലാത്ത ഇവർ സ്വയംകൃതമായി ഉണ്ടാക്കിയ പൗരോഹിത്യം. ഇവര് സ്വയം പൗരോഹിത്യത്തിന് വലിയ സ്ഥാനം വലിയ പൊക്കം കൊടുത്തു. അവസാനം ഹലാൽ ഹറാം തീരുമാനിക്കാനുള്ള അധികാരം വരെ പൗരോഹിത്യത്തിന് വകവെച്ചു കൊടുത്തില്ലേ? ഇതൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നതല്ല. പകരം അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ വളച്ചൊടിച്ച് അത് അള്ളാഹുവിന്റേതാണ്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലുള്ളതാണെന്ന് എന്നെ ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അവരഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മേൽ കള്ളം വെച്ചു പുലർത്തുകയാണ്. തുടർന്ന് അതിന്റെ മറ്റൊരു വളരെ വ്യക്തമായ ഒരു ഉദാഹരണം പറയാൻ അടുത്ത ആയത്തും കൂടി ഓതുകയാണ് ഞാൻ, എന്നാലേ രണ്ടുപേരെ ചേർക്കാം. ولا يأمركم من تتخذ الملائكة والنبيين أربابا أيأمركم بالكفر بعد إذ أنتم مسلمون. ചാ ദേ പല അല്പം മനസ്സിൽ ഇവിടെ പറയുന്നത് മക്കാന ലിബശരി. മക്കാന എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗം, ഒരു ശൈലിയാണ് എന്ന് പറഞ്ഞാല് ഉണ്ടാവുകയില്ല, ഉണ്ടാകാവതല്ല, ഭൂഷണമല്ല, ശരിയല്ല, അത് യോജിച്ചതല്ല എന്നൊരു പ്രയോഗം. മാക്കാനം ഉണ്ടാ ശരിക്കും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവതല്ല, ഭൂഷണമല്ല, യോജിച്ചതല്ല. ഈ ബഷരിന് ഒരു മനുഷ്യന് യോജിച്ചതല്ല. എന്ത്? ഐ യുക്തിയഹു, അവന് നൽകുക. ആര്? അള്ളാഹു നൽകുക. അൽ കിതാബ, വേദം. അള്ളാഹു അവന് വേദം നൽകുക. വൽ ഹുക്മ, വിജ്ഞാനവും വിധികളും നൽകുക. വന്നുപൂവത്ത്, നുപൂവത്തും നൽകുക. സുമ്മ, ഇങ്ങനെ ഒരാൾക്ക് അള്ളാഹു വിജ്ഞാനവും നുപൂവത്തും വേദഗ്രന്ഥവും ഒക്കെ നൽകുക. സുമ്മ, പിന്നെ യക്കൂലു, അദ്ദേഹം പറയുക. ആ കിട്ടിയ ആള് സുമ്മ യക്കൂല, പിന്നെ ആ കിട്ടിയ ആള് പറയുക. എന്ത് പറയുന്നു? ലിന്നാസി, ജനങ്ങളോട്, കൂനൂ നിങ്ങളായി തീരുക, ഇബാദത്തി, എനിക്ക് അടിയാന്മാരായിത്തീരുക, എന്റെ അടിമകളായിത്തീരുക എന്ന് പറയുക എന്നത് ഒരു മനുഷ്യന് ഭൂഷണമല്ല. മിന്തൂനില്ല, അള്ളാഹുവിനെ കൂടാതെ. വലാക്കിൻ, എന്നാൽ അദ്ദേഹം പറയുന്നത് കൂനൂ നിങ്ങളാകുവിൻ റബ്ബാനിയീൻ, റബ്ബാനികളാകുവിൻ, അള്ളാഹു റബ്ബിന്റെ ആളുകളായിത്തീരുവിൻ എന്നാണ് അദ്ദേഹം പറയുക. ബിമാ കുൻതും ത്വല്ലിമൂനൽ കിതാബ, ബിമാ കുൻതും നിങ്ങളായിരിക്കുന്നത് കൊണ്ട്, ത്വല്ലിമൂന, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അൽ കിതാബ, വേദഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് ഒ ബിമാ കുൻതും തദ്രുസൂൻ, നിങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കി തരാം ഒന്നുകൂടി. അതായത് ഒരാൾക്ക് അള്ളാഹു തആല വേദഗ്രന്ഥം നൽകുക, നുബുവത്ത് നൽകുക, അതേപോലെ തന്നെ അതിന്റെ പ്രായോഗിക രീതിയായ വിജ്ഞാനങ്ങൾ നൽകുക, ഇതൊക്കെ കിട്ടിയ ഒരു അള്ളാഹു ഒക്കെ നൽകിയ അതേ മനുഷ്യൻ എന്റെ അടിമകളായി നിങ്ങൾ മാറുവിൻ, ഞാൻ നിങ്ങളുടെ റബ്ബാകുന്നു, നിങ്ങൾ എന്റെ അടിമകളാകുവിൻ എന്ന് പറയുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പകരം നുബുവത്തും കിതാബും ഹുക്കുമൊക്കെ ലഭിച്ച ആളുകൾ പറയുക, നിങ്ങൾ റബ്ബിന്റെ ആൾക്കാരാകുവിൻ, റബ്ബാനിയീൻ എന്നാണ് പറയുക. കാരണം നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ വസ്തുതകൾ അതാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് പറഞ്ഞത്. അതായത് ഇവിടെ നമുക്കറിയാലോ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചൊക്കെ ഉള്ള ആശയമാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ,
ഈസ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ പാരായണം ചെയ്യുന്ന അനുസരിച്ച് ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്നാണ്, അല്ലെങ്കിൽ ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാണ്. ശിർക്കാണ്, പൗരോഹിത്യമാണ്, പലതും ആ വേദഗ്രന്ഥത്തിലുള്ള. അതിലേറ്റവും നല്ലൊരു ഉദാഹരണം നോക്കിയ ഒരു പ്രവാചകൻ വരുന്നു. ആ പ്രവാചകൻ വന്നിട്ട് ആ പ്രവാചകൻ അള്ളാഹു തആല നുബുവത്ത് നൽകുന്നു, വേദഗ്രന്ഥം നൽകുന്നു, ആ വേദഗ്രന്ഥത്തിന്റെ പ്രായോഗിക വിജ്ഞാനം നൽകുന്നു, ഇതൊക്കെ നൽകി ആ പ്രവാചകൻ വന്നിട്ട് അള്ളാഹു എന്നെ എന്റെ അടിമകളായി നിങ്ങൾ മാറുക എന്ന് പറയും. അങ്ങനെ പറയുന്ന ഒരു സംഗതി നടക്കില്ല. അതൊരു മനുഷ്യന് ഭൂഷണമല്ല. പകരം ആ പ്രവാചകനൊക്കെ പറയുക റബ്ബിന്റെ ആളുകളായി തിരുവിൽ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഇപ്പൊ വേദഗ്രന്ഥം ലഭിക്കുമ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം ലഭിച്ചു, അതിന് മുമ്പുള്ള മൂസാ നബി അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം. ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും എല്ലാ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം ലഭിച്ചിട്ടില്ല. പക്ഷെ മുൻ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥം അവിടെ ഉണ്ടാവും, ആ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും പിന്നീട് വരുന്ന പ്രവാചകന്മാർ വരുന്നത്. ഇവിടെ ഹുക്കുമ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഒരു സംഗതിയുടെ വിധികർത്തത്തിന്റെ അധികാരം അള്ളാഹുവിനാണ്. ഏത് കാര്യം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കൽപ്പിക്കാനുള്ള പരമാധികാരം യഥാർത്ഥത്തിൽ അള്ളാഹുവിനാണ്. അള്ളാഹു കൽപ്പിച്ചതേ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടും. പക്ഷെ പ്രവാചകന്മാർക്ക് അള്ളാഹു താല ചില വിധിവിലക്കുകൾ അവർക്ക് അവകാശമായി നൽകുന്നുണ്ട്. ഉദാഹരണം, നമസ്കരിക്കണമെന്നത് അള്ളാഹുവിന്റെ വിധിയാണ്. പക്ഷെ എങ്ങനെ നമസ്കരിക്കണമെന്ന് അതിന്റെ രീതി പഠിപ്പിച്ചു തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മളെ ഹിക്മത്ത് എന്ന് പഠിപ്പിക്കുന്നത്. കേവല വിജ്ഞാനല്ല, എങ്ങനെ നമസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നത് റസൂലാണ്. പക്ഷെ അത് റസൂൽ സ്വന്തം ഇഷ്ടത്തിന് പഠിപ്പിക്കാനല്ല, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലും വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കാരത്തിന്റെ രീതി വിശദീകരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആളുകൾ പലരും ചില സംഗതി ഖുർആനിലുണ്ടോ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കും. ഖുർആൻ മാത്രമല്ല, പ്രവാചകനെയും കൂടി അള്ളാഹു തആല അയച്ചിട്ടുണ്ട്. പ്രവാചകനെ മാത്രമല്ല അയച്ചിട്ടുണ്ട്, ആ പ്രവാചകൻ അള്ളാഹു തആല ഹിക്മത്തും നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ നമസ്കരിക്കണം എന്ന് ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ നമസ്കരിക്കണം, നമസ്കാരത്തിന്റെ രീതി പ്രവാചകനാണ് പഠിപ്പിച്ചത്. അതാണ്, അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അത് സ്വീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അയാളും അംഗീകരിക്കുന്നില്ല. നിസ്കാരം അഞ്ചു വക്ത് എന്ന് ഖുർആനിൽ പച്ചക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ് സോലാളിനോട് ചോദിച്ചു, ഇല്ല പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഖുർആനിൽ നിന്ന് വ്യക്താണ്, എന്നാലും ഞാൻ അയാളെ തർക്കിക്കാൻ പറഞ്ഞു. പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ കൃത്യമായിട്ട് അഞ്ച്. അത് നബി അല്ലേ പറഞ്ഞെന്നാ? നബി പറഞ്ഞെന്താ? അത്തിയുള്ളാഹ വാത്തിയോ റസൂല്, അള്ളാഹുവിനെ അംഗീകരിക്കണോ റസൂലിനെ അംഗീകരിക്കണോ? പക്ഷെ റസൂല് സ്വന്തമായി നിയമം ഉണ്ടാക്കുന്നതല്ല, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രായോഗിക രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് അതാണ് ഹിക്മത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതൊക്കെ ലഭിച്ച ഒരു പ്രവാചകൻ എന്നെ റബ്ബാക്കുവീൻ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്റെ അടിമകളാകുവീൻ എന്നെങ്ങനെ പറയാ? പ്രവാചകന്മാര് എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് വന്നിട്ട് പറഞ്ഞ അടിസ്ഥാനപരമായ ആശയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. പിന്നെ ആ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈസാ നബിയുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈസാ അലൈഹി സ്സലാം. ഈ സന്ദേശമാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഇനി വരാനിരിക്കുന്ന പ്രവാചകനെ അംഗീകരിക്കണമെന്നും കൂടി അവരുടെ കൂട്ടത്തിൽ അവർക്കൊരു നിർബന്ധമായ അടിസ്ഥാനമുണ്ട്. അള്ളാഹുവിനെ അംഗീകരിക്കണം, ആ പ്രവാചകനെ അംഗീകരിക്കണം, വരാനിരിക്കുന്ന പ്രവാചകനെ അംഗീകരിക്കണമെന്നാണ് അവർക്ക്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിനെ അംഗീകരിക്കണം, റസൂലിനെ അംഗീകരിക്കണം, ആ റസൂൽ അന്ത്യപ്രവാചകനാണെന്നും അംഗീകരിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മൂസാ നബി അലൈഹി, ഇപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത വിശ്വസിക്കേണ്ടത് അള്ളാഹുവിനെ അംഗീകരിക്കണം, അത്താഹുയാകനാണെന്ന് അംഗീകരിക്കണം, ഈസാ അലൈഹി ഇസ്ലാമിന്റെ നബിയായി അംഗീകരിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നും അംഗീകരിക്കണം. ഇതൊക്കെ പറഞ്ഞ പ്രവാചകന്മാരെങ്ങനെ ജനങ്ങളോട് തങ്ങളെ ഇബാദത്ത് ചെയ്യണം എന്ന് പറയാ? നിങ്ങൾ ചെയ്തത് എന്താ? ഈ പ്രവാചകന്മാരെ ദിവ്യത്വം കൽപ്പിക്കല്ലേ ചെയ്തത്? നിങ്ങൾ ചെയ്തത് ഈ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ പുത്രന്മാരാണെന്നും എന്നിട്ട് പുത്രനെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയല്ലേ ചെയ്തത്? അങ്ങനെ ഒരു പ്രവാചകൻ പറയോ? പ്രവാചകൻ അങ്ങനെ പറയാൻ കഴിയില്ല. അതൊരു മനുഷ്യന് യോജിച്ചതുമല്ല, അത് അത്ര സംഭവിക്കുന്നതല്ല, ഭൂഷണമല്ല. പകരം അവർ പറഞ്ഞത് റബ്ബാനിയും, റബ്ബാനി എന്ന് പറഞ്ഞാല് റബ്ബിന്റെ ആൾക്കാര്, അതിനെ റബ്ബികൾ എന്നൊക്കെ ജൂതന്മാർക്കിടയിൽ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. എന്നാലും ആ പ്രയോഗം ഇവിടെ നിന്റെ റബ്ബിന്റെ ആളുകൾ എന്ന അർത്ഥത്തിലാണ്. റബ്ബാനിയോ, നിങ്ങൾ റബ്ബിന്റെ ആളുകളായിത്തീരും എന്നാ പറഞ്ഞു. അത് ഇതിനെ സംബന്ധിച്ച് തന്നെ നമ്മള് കൃത്യമായിട്ട് ചില സംഗതികൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എത്ര വലിയ പ്രവാചകനാണെങ്കിലും പോലും പ്രവാചകനെ ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. സല്ലല്ലാഹു തിരുമേനി സഹസിലേക്ക് കയറി വരുമ്പോ തന്നെ ആദരപുരസ്ഥരം എഴുന്നേറ്റ് നിന്ന സഹാബാക്കളോട് റസൂല് പറഞ്ഞത് വല്ലാതെ അങ്ങനെ കാണിക്കേണ്ടതാണ്. മുൻകാല സമൂഹങ്ങൾ അവരുടെ പ്രവാചകന്മാരെ, അമ്പിയാക്കന്മാരെ ദിവ്യത്വം കൽപ്പിച്ചതുപോലെ എന്നെ നിങ്ങൾ ആക്കാൻ ശ്രമിക്കല്ലേ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് നെതിരാനിലെ ക്രിസ്ത്യാനികൾ വന്ന ഒരു സന്ദർഭം, ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലമായിട്ട് ചില തഫ്സീറുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹീന ഇജ്തമഅത്തുൽ അഹ്ബാറു മിൻ യഹൂദ് വന്നസാറ മിൻ അഹ്ലിൽ നജ്റാൻ നജറാനിലെ യഹൂദന്മാരുടെ അവരുടെ കൂടെ കുറച്ച് ജൂതന്മാരുണ്ടായിരുന്നു. സറാക്കൾ വന്നപ്പോൾ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റസൂലിന്റെ അടുത്ത് വന്നപ്പോൾ വദാഹും മിനൽ ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, നിങ്ങൾ ഇസ്ലാമിനെ അംഗീകരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, ആ തുരീദു യാ മുഹമ്മദ് അൻ നഅബുദക കമാ തഅബുദു നസാറ ഈസാ ബിനു മറിയം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗത്താണ്. അവര് ചോദിച്ചു, യാ മുഹമ്മദ്, മുഹമ്മദെ, ഞങ്ങൾ നസാറാക്കൾ ഈസാ മറിയമിനെ ഇബാദത്ത് ചെയ്തതുപോലെ നിന്നെ ഇബാദത്ത് ചെയ്യണമെന്നാണോ? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ചോദിക്കാൻ, നസാറാക്കൾ ഈസാ അലൈഹി ഇസ്ലാമിനെ ഇബാദത്ത് ചെയ്ത പോലെ ഞങ്ങൾ മുഹമ്മദിനെ ഇബാദത്ത്, കാരണം മുഹമ്മദിന്റെ ദീൻ ഇസ്ലാമിലേക്കല്ല ക്ഷണിക്കണേ, മുഹമ്മദിനെ ഇബാദത്ത് ചെയ്യണമെന്നാണോ? അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാദല്ലാഹ്, മഹാദല്ലാഹ്, അല്ലാഹ് കേക്കട്ടെ, അൻ നഅബുദ ഗൈറല്ലാഹ്, അല്ലാഹല്ലാത്ത ഒരു ഇബാദത്ത് ചെയ്യേ, ഔ അൻ ഉമുറ ബി ഇബാദത്തി ഗൈരിഹി, ഞാൻ അവനെ കൂടാതെയുള്ളവരെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കേ. എന്തായി പറയണേ? മാ ബിദാലിക ബാസനി, ഇതിനു വേണ്ടിയല്ല അല്ലാഹ് നിയോഗിച്ചിട്ടുള്ളത്. വബിദാലിക അമറിനി, അതല്ല അല്ലാഹ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിനല്ല എന്നെ അള്ള നിശ്ചയിച്ചത്, അതല്ല എന്നോട് അള്ള കൽപ്പിച്ചത്, അസ്ദാഖുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ഫഅൻസലല്ലാഹു അസ്സ വജല്ല ഫീ ദാലിക മിൻ ഖൗലിഹ മാ കാന ലിബശരിൻ അൻ യഹുദ്ദാഹു കിതാബ വൽ ഹുക്മ വൻ നുബുവ എന്ന ആയത്ത് അപ്പോഴാണ് അവതീർണമായത് എന്ന് ചില തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത്. അപ്പോ ഒരു നിലക്കും അള്ളാഹു അല്ലാത്തവരുടെ മുമ്പില് ഒരു നിലക്കുമുള്ള ദിവ്യത്വപരമായ ഒരു സമർപ്പണവും പാടില്ല എന്നുള്ളത്. പകരം ഇവര് ചെയ്ത് കൂട്ടിയ എന്താണ്, അഹ്ബാറഹും ബർഹുബാനഹും അറുബാബും ഇന്ദൂലില്ല, ഇവരവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും ഒക്കെ എന്ത് ചെയ്തു, അവരെ റബ്ബുകളാക്കി മാറ്റിയാണ് ചെയ്തത്, റബ്ബുകളാക്കി മാറ്റിയാണ് ചെയ്തത്. അപ്പൊ റബ്ബാക്കി മാറ്റിയില്ലല്ലോ എന്ന് അദീബിനാത്തു റസൂലുള്ളാഹി ചോദിച്ചപ്പോ റസൂൽ ചോദിച്ചല്ലോ, അവര് ഹറാമാക്കുന്നത് നിങ്ങൾ ഹറാമായിട്ടും അവര് ഹലാലാക്കുന്നത് നിങ്ങൾ ഹലാലായിട്ടും സ്വീകരിക്കാറില്ലേ? ഹലാല് ഹറാമുകളുടെ തീരുമാനിക്കാനുള്ള അധികാരങ്ങൾ പുരോഹിതന്മാർക്കും പൊപ്പുമാർക്കും ഒക്കെ കൊടുക്കാറില്ലേ? അത് ശരിയാണ്, അതിനെയാണ് അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ. റബ്ബ് തന്നെ പൂജിക്കുക എന്ന് മാത്രമല്ല, താൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് പറയാനുള്ള ഒരു അധികാരിയായിട്ട് ഒരാളെ കാണുമ്പോൾ അയാളെ റബ്ബാക്കലാം. അങ്ങനെ പുരോഹിതന്മാരെ റബ്ബുകളാക്കിയാണ് അവർ ചെയ്തത് എന്നാണ് പഠിപ്പിച്ചത്. അതേസമയം വൽ മസീഹ് ബിനു മറിയമ ഒമാ ഉമിറു ഇല്ലാ യഅബുദു ഇലാഹം വാഹിദ, മറിയമിന്റെ പുത്രൻ മസീഹ് അദ്ദേഹത്തോട് കൽപ്പിക്കപ്പെട്ടത് അല്ലാഹു അല്ലാതെ മറ്റൊരാളോടും വിവാദത്ത് ചെയ്യരുത് എന്നതാണ് കൽപ്പിക്കപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നാണ് യഥാർത്ഥത്തിൽ കൽപ്പിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാരൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല, എന്നിട്ട് നിങ്ങൾ അത് അതിൽ ചേർത്ത്. ഉമാർ സല്ലാമിൻ കബലിക്കമിർ റസൂലിൻ ഇല്ലാ നൂഹിലഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അനഫഅബുദുൻ, അതാ അവർ പറഞ്ഞു. ഒരു പ്രവാചകനെ അള്ള അയച്ചിട്ടില്ല ഇത് പറഞ്ഞിട്ടല്ലാതെ, ലാ ഇലാഹ ഇല്ലാ ഇല്ലാ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല, ഫഅബുദൂനി, അവനെ മാത്രം എന്നെ മാത്രം ഇബാദത്ത്, ഈ സന്ദേശമാണ് എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു തആല നൽകിയത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അതിലേക്ക് വേദഗ്രന്ഥത്തിൽ ഈ ആശയങ്ങൾ ചേർക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇനി അടുത്തതിൽ കൂടി വിശദീകരിക്കുന്നുണ്ട്, വലാ യഉമുറക്കും, അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടില്ല, മലക്കുകളെ സ്വീകരിക്കുവാൻ, വൻ നബിയീന നബിമാരെയും അർബാബ റബ്ബുകളാക്കാൻ കൽപ്പിച്ചിട്ടില്ല. ഒരു പ്രവാചകനും മലക്കുകളെയും നബിമാരെയും റബ്ബുകളാക്കാൻ കൽപ്പിച്ചിട്ടില്ല. അവരിന്നാൽ അദ്ദേഹം കുഫർ കൽപ്പിക്കുകയോ പ്രവാചകന്മാർ കുഫർ കൽപ്പിക്കുകയോ, ബാദ ഇദ് അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞതിന് ശേഷം, നിങ്ങൾ ഇസ്ലാമിനെ ഉൾക്കൊണ്ടതിന് ശേഷം അമ്പിയാക്കന്മാർ കുഫറുകളോട് കൽപ്പിക്കോ? ഒരു പ്രവാചകനത് കൽപ്പിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ സ്വയം കൃതമായി ഉണ്ടാക്കിയെടുത്തതല്ലേ എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, വിശദീകരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ കൃത്യമായി ഈ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ പൗരോഹിത്യമാണ് ഈ ആശയങ്ങളൊക്കെ ചേർത്തത് എന്ന് വളരെ വളരെ ശക്തമായി ഖുർആൻ ഇവിടെ അവതരിപ്പിക്കുക. നമ്മൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു, അവരിലേക്കാണ് ശിർക്ക് അരിച്ചരിച്ചരിച്ച് കീറിയത്. ഇപ്പൊ നബി സല്ലല്ലാഹു ഈസാ അലൈഹി സ്വലാമിനെ അവർ പൊക്കി പൊക്കി അള്ളാടെ മോനാക്കി, ഉസൈറിനെ പൊക്കി പൊക്കി അള്ളാടെ മോനാക്കി, മലക്കളെ പൊക്കി പൊക്കി അള്ളാടെ പെൺമക്കളാക്കി. ഞാൻ നാളെ പറഞ്ഞില്ലേ, പരിശുദ്ധ കഅബാലയം, ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സ്ഥാപിതമായ കഅബാലയം, അത് വിഗ്രഹവഞ്ചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് അതിന്റെ അസ്ഥിഭാരം പടുത്തുയർത്തി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കപ്പത്തതിന്റെ അന്ന് കഅബാലയത്തിന്റെ അത്യെന്നപ്പോ കണ്ട കാഴ്ച സാക്ഷാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മാൽ നബി അലൈഹി ഇസ്ലാമിന്റെയും വിഗ്രഹം ആ കഅബാലയത്തിനകത്തുണ്ട് എന്നതാണ്. അപ്പൊ നമ്മള് ശിർക്കും ഇത്തരം കാര്യങ്ങളും കടന്നു വരാത്ത വിധം അള്ളാഹുവിന്റെ ദീനിനെ പരിരക്ഷിക്കേണ്ട ബാധ്യത കൂടി നമ്മളെ ഭാഗത്തുണ്ട് എന്നും കൂടി ഇത്തരണത്തില് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ അപ്പൊ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇതിനോട് ചേർത്തൊക്കെ വിശദീകരിച്ച് ഇങ്ങനെ ഇനിയും വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് അധികം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണം. ഈമാൻ അതിൻ്റെതായ രൂപത്തിൽ ഒക്കെ നമുക്ക് പ്രബോധിത സമൂഹത്തോട് ശക്തമായി സംസാരിക്കാവുന്ന കുറെ അറിവുകൾ ഇതിലുണ്ട്. അതിന് നമ്മൾ പ്രബോധകന്മാരായി തീരുകയും ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലെ ഒരു പ്രാർത്ഥന ഇട്ടിട്ടുണ്ട്. പ്രാർത്ഥന വിശദമായി പറയാൻ നേരല്ല, എന്നാലും ഞാനുണ്ട് പറഞ്ഞു തരാം. പക്ഷെ പഠിക്കണം. ഞാൻ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മജ്‌ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴൊക്കെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. പല പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ റസൂല പ്രാർത്ഥന കാര്യമായി നിർവഹിച്ചു. അല്ലാഹുമ്മ അഖ്സിം ലനാ മിൻ ഖശ്യതിക മാ തഖൂലു ബിഹി ബൈനനാ വബൈന മആസിക വമിൻ താഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വമിൻ അൽയഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസാഇബ ദുനിയ അല്ലാഹുമ്മ മത്തഅനാ ബിഅസ്മാഇനാ വബസാദിനാ വഖുവത്തിനാ മാ ഹയൈതനാ വജഅൽഹുൽ വാരിസ മിന്നാ وجعل صغرنا على من ظلمنا وانصرنا على من نادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا അർത്ഥങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് ഒഴിച്ച് അർത്ഥം പറഞ്ഞു. അല്ലാഹുമ്മ അക്സിം ലന മിൻ ഖശ്യതിക മാ തഖൂലു ബിഹി ബൈനന വബൈന മആസിക. അല്ലാഹുവേ, ഞങ്ങൾക്കും നിന്നോട് തെറ്റ് ചെയ്യുന്നതിനും ഇടക്ക് മറയിടുന്ന തരത്തിൽ നിന്നോടുള്ള ഭയം ഞങ്ങൾക്ക് നീ വീതിച്ചു നൽകണമേ. തെറ്റ് ചെയ്യണതിന്റെ ഇടയിൽ ഒരു മറ, അങ്ങനത്തെ ഒരു പേടിയാകുന്ന മറ ഉണ്ടാവണം. നിന്നോടൊരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു പേടി തോന്നുന്ന ഒരു മറ ഞങ്ങൾക്ക് നീ സൃഷ്ടിച്ചേർന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് ഒരു മറ പോലെ ആ പേടി ഉണ്ട് വരുന്നു. നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നതായ നിന്നോടുള്ള ഒരു അനുസരണവും ഞങ്ങൾ ഇതിനോട് ചോദിക്കുന്നു. ഒരു താത്ത് അനുസരണം, അതേ മാത്തുപല്ലിന ഞങ്ങൾ എത്തിക്കും ബിഹി അത് ജന്നത്തക്ക അതിന്റെ സ്വർഗത്തിലേക്ക്, അങ്ങനത്തെ ഒരു അനുസരണം ഞാൻ ചോദിച്ചു. ഒരു ദൃഢവിശ്വാസം ഞങ്ങൾ ചോദിക്കും. മാ തുഹബ്ബിനു ബിഹി അലൈനാ മസായിബ ദുനിയ, ഇഹലോകത്ത് ഞങ്ങളുടെ മേൽ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളെ നിസ്സാരമായി, ഞങ്ങളുടെ മേൽ തോന്നിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിസ്സാരമായി തോന്നിക്കുന്ന, അതൊക്കെ നിസ്സാരമാക്കി കളയുന്ന ഒരു ദൃഢമായ ഈമാൻ. ദൃഢമായ ഈമാൻ ടൈമിലെ ദുനിയാവിലെ പരീക്ഷണങ്ങളൊക്കെ എന്തില്ലേ, അങ്ങനത്തെ ഒരു ഈമാൻ ഞങ്ങൾക്ക് ഇനി നൽകണം. അള്ളാഹുമ്മാഹുവെ, നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ കാതുകൾക്കും കണ്ണുകൾക്കും ആരോഗ്യവും ശക്തിയും ഞങ്ങൾക്ക് നീ നൽകണമേ. പരമതെ ഞങ്ങളെ കാതുകൾക്കും കണ്ണുകൾക്കും കണ്ണുകൾക്കും ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാല ശക്തിയും ശേമുഷിയും ആരോഗ്യവും നൽകണം എന്നാണ് പറയുന്നത്. അത് അതിനെ എന്നെന്നും ഞങ്ങൾക്ക് ഒരു അവശേഷിപ്പിച്ച് നൽകുകയും ചെയ്യണമേ, ആരോഗ്യം എന്നെന്നും നിലനിർത്തി തരണമേ. ഞങ്ങളോട് അക്രമം ചെയ്തവരോട് നീ പ്രതികാരം എടുക്കണം. നീയാണ് പ്രതികാരം, ഞങ്ങൾ പോയിട്ടൊന്നുമില്ല. നീ കൈകാര്യം ചെയ്യണം ഞങ്ങളോട് അക്രമം കാണിച്ചവരോട്. അതേപോലെ തന്നെ വൻസുർണാലാമൻ ആദാനാ, ഞങ്ങളെ ശത്രുക്കൾക്കെതിരെ ഞങ്ങൾക്ക് നീ ഞങ്ങളെ നീ സഹായിക്കണമേ. വരാത്തജാൽ മുസീബത്തനാ പി ദീനിനാ, ഞങ്ങളുടെ ദീനിൽ നീ ഒരു കുഴപ്പങ്ങളും ഉണ്ടാക്കി തരാതിരിക്കണം, ദീനിൽ പ്രശ്നമാക്കി തീർക്കാതിരിക്കണം. ദുനിയാവിനെ ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെയും ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെയും ഒക്കെ മുഖ്യ ലക്ഷ്യമാക്കി ദുനിയാവിനെ നീ മാറ്റരുത്. ഞങ്ങളുടെ ലക്ഷ്യം പരലോകമായിരിക്കണം. വലാ തുസല്ലിത്ത് അലൈനാ മല്ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ നീ ഞങ്ങളുടെ അധികാരികളാക്കാതിരിക്കണേ. നല്ലൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന പഠിക്കണം. ഇരുന്നിട്ട് അവസാനത്തെ പത്തല്ലേ, ഇങ്ങനെ ഇരുന്ന് പഠിക്കാം. ഞാൻ പറഞ്ഞ എന്റെ ഉച്ചാരണമുള്ള വല്ല ഭാഗം ഉണ്ടെങ്കിലും യൂട്യൂബിലുള്ള ഉണ്ടെങ്കിൽ കണ്ടുകിട്ടിയാൽ ഇട്ടുതരാം. അപ്പൊ ഉച്ചരിക്കാനൊക്കെ പഠിക്കാം. അർക്കത്തൊക്കെ ഉള്ളതാണ്, എല്ലാവർക്കും പഠിക്കാം. ഇങ്ങനെ പഠിക്കണം. കുറെ ചെല്ലി ചെല്ലി പഠിക്കുമ്പോ രണ്ട് കുഞ്ഞൂത്തിലൊക്കെ അതാ ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങൾ ഖത്തം ഈ ഖത്തമുൽ ഖുർആനിലെ ഖുർആൻ അത്തൊക്കെ തീർത്ത് കഴിഞ്ഞുള്ള പ്രാർത്ഥനയിലും ഈ പ്രാർത്ഥന കാണാം. അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന പ്രാർത്ഥനയും നമ്മള് ഇൻഷാ അല്ലാ നമ്മള് പല ആളുകളും
ഈ കോവിഡ് രോഗം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളിൽ തന്നെ ബാധിച്ചിരുന്നു. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ബാധിച്ചു, 6 മാസമുള്ള കുട്ടിക്കും ബാധിച്ചു, നമുക്ക് ബാധിച്ചിരുന്നു. അതേപോലെ പല ആളുകളും അപ്പൊ നമ്മുടെ പ്രാർത്ഥന കാര്യമായി ഉണ്ടാകും. പല പ്രമുഖരായ ആളുകളും അല്ലാത്തവരും മരണത്തെയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അനുശേദന നേതാവ് നുസ്രത്ത് അലി സാഹിബ് കരുത്തുള്ള വളരെ വലിയ കാര്യദർശിയായ ഒരാളായിരുന്നു. നുസ്രത്ത് അലി സാഹിബ് ഇന്നലെ മരണപ്പെട്ടു. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ പ്രിയക്കുമാറാകട്ടെ. അതേപോലെ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹുവേ, സർവശക്തനായ മാതാ, അവരുടെ രോഗങ്ങളൊക്കെ നീ ശഫിയാക്കി കൊടുക്കുമാറാകട്ടെ. പടച്ചതമ്പുരാനെ, എല്ലാ മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കരകയറ്റുമാറാകട്ടെ. ഞങ്ങളെ ബാധിച്ച ഈ മഹാരോഗത്തിൽ നിന്ന് അല്ലാ റബ്ബേ ഞങ്ങളെ നീ കരകയറ്റുമാറാകണേ, ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണേ, ആ രോഗം വരാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളെ നാട്ടുകാരെയും ആ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ നാഥാ. നിന്റെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ അല്ലാ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ. ഞങ്ങൾ സാമ്പത്തികമായ വലിയ പ്രയാസങ്ങൾ, പലരും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, വളരെ ബുദ്ധിമുട്ടിലാണ് പല കുടുംബങ്ങളും പഠിച്ചവനെ, കടുത്ത പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. സാമ്പത്തിക പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരുമാറാകണേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് നീ ജോലി നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ, ഞങ്ങളെ മക്കളെ ദീനുള്ള മക്കളാക്കി വളർത്താൻ നീ തൗഫീഖ് നൽകുമാറാകണേ. ഇസ്ലാമിനെ അതിൻ്റെതായ തനത് ശൈലിയിൽ അവതരിപ്പിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകുമാറാകണേ. ദാവത്ത് നിർവഹിക്കാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് നീ നൽകുമാറാകണേ. ഇസ്ലാമിനെ ജീവിത മാതൃകയാക്കി കൊണ്ടുപോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകുമാറാകണേ. ഞങ്ങളിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തും അപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന് അല്ലാ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. പടച്ചവനെ, വലത് കയ്യിൽ കിതാബ് ഏറ്റുവാങ്ങാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകുമാറാകണേ. ഞങ്ങളുടെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടു പോയ തിന്മകൾ നീ മായ്ച്ച് നന്മകളാക്കി തീർക്കുമാറാകണേ. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും റബ്ബേ ഞങ്ങൾ തൗബ ചോദിക്കുന്നു. ഇനി ആ തെറ്റുകൾ ഞങ്ങൾ ചെയ്യില്ലെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. ആ തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ നീ പൂർണ്ണമായും ഒഴിവാക്കി തരുമാറാകണേ. ആ തെറ്റുകളെ മായ്ച്ച് നീ നന്മകളാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ സുദിനങ്ങളിലാണ്, ഞങ്ങൾ അവസാനത്തെ 10-ലാണ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിലാണ്. അല്ലാ റബ്ബേ, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളെ രാത്രികളെ നീ സജീവമാക്കി തീർക്കുമാറാകണേ. പടച്ചവനെ, ഈമാനോടുകൂടി നോമ്പനുഷ്ഠിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകുമാറാകണേ. അല്ലാഹുമ്മ ജാലിൽ ഖുർആന ലി ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്ഖിസാ വഅനിൻ നാരി മുഖല്ലിസാ. അല്ലാഹുമ്മ നജ്ജിനാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. اللهم ادخلنا في جنتك النعيم. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا باسمائنا وابصارنا وقوتنا ما احييتنا واجعله الوارث منا وجعل صغرنا على من ظلمنا وانصرنا على من نادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. اللهم اشف أمراضنا ويسر أمورنا يا رب العالمين. اللهم زين قلوبنا بالإيمان. اللهم ثبت أقدامنا بالإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.